The editorial.
രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി 17 ബുധൻ 1199 മകരം 3 ദീപികയുടെ എഡിറ്റോറിയൽ. ചൈനാ ബന്ധം നഷ്ടമെന്ന് മാലിയെ ബോധ്യപ്പെടുത്തണം. ഇന്ത്യയുടെ ഭാഗമായ ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതോടെ പൊട്ടിപ്പുറപ്പെട്ട അസ്വസ്ഥതകൾ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. പരമ്പരാഗതമായി ഇന്ത്യയോട് ചേർന്ന് നിന്നിരുന്ന മാലിദ്വീപിൽ ഭരണത്തിലുള്ളത് ഇന്ത്യാ വിരുദ്ധരെന്ന് പറയാവുന്ന പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആണെന്നതും പ്രതികൂല ഘടകമായി. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ചൈനയുടെ ക്ഷമയോടെയുള്ള ഗൃഹപാഠങ്ങൾ ഫലം കണ്ടു തുടങ്ങിയെന്നും ചിന്തിക്കണം. മാലിദ്വീപിലെ ടൂറിസത്തിന്റെ പേരിലോ മുയിസുവിന്റെ ഇന്ത്യാ വിരുദ്ധതയുടെ പേരിലോ ചൈനയുടെ കുത്തിത്തിരിപ്പിന്റെ പേരിലോ നമുക്ക് ഉപേക്ഷിക്കാവുന്ന ബന്ധമല്ല മാലിദ്വീപുമായുള്ളത്. മേഖലയിൽ ചൈനയുടെ അപ്രമാദിത്വം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെയും സാധ്യതകളെയും ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഒട്ടും അലസത പാടില്ല. ജനുവരി 2-3 തീയതികളിലാണ് മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത്. ലക്ഷദ്വീപിലെ ജനങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തെക്കുറിച്ചും ദ്വീപുകളുടെ അതിശയകരമായ സൗന്ദര്യത്തെക്കുറിച്ചും അഗത്തി ബംഗാരം കവരത്തി ദ്വീപുകളിലെ ആളുകളുമായി സംവദിച്ചതിനെക്കുറിച്ചും അദ്ദേഹം എക്സിൽ കുറിപ്പിട്ടു. അതോടെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ടൂറിസ്റ്റുകളുടെ ഗൂഗിളിലെ തിരച്ചിൽ സ്വാഭാവികമായും വർദ്ധിച്ചു. ഇത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന മാലിദ്വീപിനെ ചൊടിപ്പിച്ചു. അവരുടെ പ്രധാന വരുമാനം ടൂറിസമാണ്. മോദിക്കെതിരെ മാലിദ്വീപിലെ 3 മന്ത്രിമാർ പരിഹസിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതോടെ കളി കാര്യമായി. ഇതിനോട് ഹോളിവുഡിലെ പ്രമുഖരും ട്രാവൽ ഏജൻസികളും ഉൾപ്പെടെ നടത്തിയ ശക്തമായ പ്രതികരണം മാലിദ്വീപിന് തിരിച്ചടിയായി. മോദിക്കെതിരെ പ്രതികരിച്ച 3 മന്ത്രിമാരെ അവർക്ക് പുറത്താക്കേണ്ടി വന്നു. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാണെന്നിരിക്കെ മാലി സർക്കാർ പറഞ്ഞെങ്കിലും പിന്നീടുണ്ടായ നീക്കങ്ങൾ മറ്റൊരു വിധത്തിലായി. ചൈനയിൽ സന്ദർശനത്തിന് പോയ മുയിസു തിരിച്ചെത്തി നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ മാലിദ്വീപിൽ നിന്ന് പിൻവലിക്കണം എന്നതായിരുന്നു ആവശ്യങ്ങളിൽ പ്രധാനം. കോവിഡിന്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ക്ഷാമത്തിന്റെയും കാലത്ത് നിർലോഭം സഹായങ്ങൾ എത്തിക്കുകയും സൈനിക സഹായവും പരിശീലനവും നൽകുകയും ചെയ്ത ഇന്ത്യയോട് മാന്യതയുടെ സകല സീമകളും ലംഘിച്ചു നടത്തിയ പ്രതികരണം നന്ദികേടിന്റേത് കൂടിയായി മാറി. ഞങ്ങൾ ചെറിയ രാജ്യമായിരിക്കാം, പക്ഷേ അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് നിങ്ങൾക്ക് നൽകുന്നില്ല. സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രമായ ഞങ്ങൾ ആരുടെയും വീട്ടുമുറ്റത്തല്ല കഴിയുന്നത്, മുയിസു പ്രസ്താവിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയും ഇറക്കുമതിയിൽ ഉൾപ്പെടെ ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളും മുയിസു പ്രഖ്യാപിച്ചു. മുൻ സർക്കാർ ഒപ്പുവെച്ച 100-ലധികം ഉഭയകക്ഷി കരാറുകൾ വിശദമായി അവലോകനം ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. പരസ്യമായ ഇന്ത്യാ വിരുദ്ധത പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ചൈനീസ് പക്ഷപാതിയായ മുഹമ്മദ് മുയിസുവിന്റെ നിലപാടുകളിൽ അത്ഭുതമില്ലെങ്കിലും പെട്ടെന്നുണ്ടായ പ്രതികരണം ചൈനയുടെ പിൻബലത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ചൈന സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരവുമാണ്. അത് തിരിച്ചറിഞ്ഞാണ് മുൻകാല സർക്കാരുകൾ മാലിദ്വീപിനെ പ്രകോപിപ്പിക്കാതെ നിർലോഭം സഹായിച്ചിരുന്നതെന്നും തിരിച്ചറിയണം. ദക്ഷിണേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുകയും ചൈന തന്ത്രപരമായ നിലപാടുകളിലൂടെ ചെറിയ രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയുമാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യക്ക് പരിധിക്കപ്പുറം ഒപ്പം നിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മ്യാൻമാർ, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളുമായി സുദൃഢ ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. എത്ര ചെറിയ രാജ്യമായാലും ഒന്നു പോയാൽ പോകട്ടെ എന്ന് കരുതാനാവില്ല. അയൽ രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് പുതിയ കാര്യമല്ല. അത് പരിഹരിക്കാൻ കെൽപ്പുള്ള കൂടുതൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തുകയും വേണം. അതുപോലെ പ്രധാനമാണ് മറ്റു രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുമായി എന്നതുപോലെ പ്രതിപക്ഷവുമായും നല്ല ബന്ധമുണ്ടാക്കുക എന്നത്. പ്രശ്നം അയലത്താണെങ്കിലും അകലെയുള്ള സുഹൃദ് രാഷ്ട്രങ്ങളെയും മാലിദ്വീപിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാം. ചൈനയുമായുള്ള കൂട്ടുകെട്ട് മാലിദ്വീപിന് ലാഭത്തെക്കാൾ നഷ്ടമാണുണ്ടാക്കുകയെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. വ്യാപാര ബന്ധങ്ങളെ മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷയെയും ബാധിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഉചിതമായ നീക്കങ്ങൾ നടത്തുമെന്ന് കരുതാം.
The editorial.